بسم الله الرحمن الرحيم. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, എല്ലാ മനുഷ്യരും, അത് മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും, എല്ലാവരും ഈ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സന്തോഷകരമായ ഒരു ജീവിതവും മനസ്സിന് സമാധാനമേകുന്ന, മനസ്സിന് സംതൃപ്തി നേകുന്ന ഒരു ജീവിതം അവനുണ്ടാകണമെന്നുള്ളത്, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഉണ്ടാകുന്നത് അത് നേടിയെടുക്കാൻ ആളുകൾ പല ലക്ഷ്യങ്ങളെ വെക്കുന്നു. ആളുകൾ, ചില ആളുകൾ വിചാരിക്കുക സമ്പത്ത് ഉണ്ടെങ്കിലാണ് സമാധാനം ഉണ്ടാവുക, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. അവർക്ക് അതിൽ ഉണ്ടാകാൻ പോകുന്നു. ചില ആളുകളെങ്കിൽ വിനോദങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കളികളിലും അതുപോലെയുള്ള കാര്യങ്ങളിലാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുക എന്ന് കരുതി അതിൽ മുഴുകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സന്തോഷവും സമാധാനവും ലഭിക്കാത്തതെന്ന് വെച്ചാൽ, നാം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കും. നാം ഇന്ന് പറയുന്ന വിഷയം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹ്മഹുല്ലാഹ്, അദ്ദേഹം രചിച്ച ഒരു റിസാല, അൽ വസായിലുൽ മുഫീദതു ലിൽഹയാത്തി സഈദ, സന്തോഷകരമായ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ എന്നുള്ള അദ്ദേഹത്തിന്റെ റിസാല. അദ്ദേഹം ഇത് രചിക്കാനുണ്ടായ കാരണം നമുക്ക് കാണാം. പല ആളുകളും, മുഅ്മിനീങ്ങളല്ലാത്തവർ തന്നെ, അവിശ്വാസികളാണെങ്കിലും, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനും അവന്റെ കൽബിന് സമാധാനം കണ്ടെത്താനും മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനും വേണ്ടി പല കാര്യങ്ങൾ, നമ്മൾ ഇംഗ്ലീഷ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ പലരും എഴുതാറുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇസ്ലാമിലൂടെ, ഈമാനിലൂടെ മാത്രമേ സമാധാനം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ഉപകരിക്കുന്ന, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയും നിരാശകളെയും എല്ലാം മാറ്റാൻ സഹായകമാകുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം രചിച്ചത് വളരെ പ്രശസ്തമായ ഒരു റിസാലയാണ്. നമ്മൾ ആദ്യമായി ഇതിന്റെ മുഅല്ലിഫിനെ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു നാസർ അൽ സഅദി അത്തമീമി, കേട്ട് പരിചയം ഉണ്ടാവും നമുക്ക്. അദ്ദേഹം ഹിജ്റ 1307 ഹുനൈസ, ഖസീമിലെ ഹുനൈസയിൽ ജനിക്കുകയും ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെടുകയും ചെയ്തു. 4 വയസ്സിൽ ഉമ്മയും അതുപോലെ തന്നെ 7 വയസ്സിൽ ഉപ്പയും മരണപ്പെട്ട് അന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠിച്ചു. അങ്ങനെ ചെറുപ്പം മുതലേ തന്നെ ഒപ്പം പഠിക്കുന്നവർ തന്നെ അത്ഭുതപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പഠിക്കാനുള്ള കഴിവും. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ, എന്താ 20-23 വയസ്സിൽ തന്നെ അദ്ദേഹം പഠിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കാനും തുടങ്ങിയിരുന്നു. മുഫസ്സിറാണ്, തഫ്സീർ സഅദി തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫഖീഹാണ്, ഫിഖയിൽ ധാരാളമായിട്ടുള്ള അറിവുകളുണ്ട്. അഖീദയുടെ വിവിധ വിഷയങ്ങളുമായിട്ട് നല്ല അറിവുള്ള പണ്ഡിതനാണ് അദ്ദേഹം. 1376 ഹിജ്റ വർഷം 1376 മരണപ്പെടുകയും ചെയ്തു. അല്ലാഹു അർഹാം. അദ്ദേഹത്തിന്റെ ഈ റിസാലയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ പിന്നെ നമുക്കത് ആവശ്യമുള്ള ഭാഗങ്ങൾ വായിച്ച് ബാക്കി അതിന്റെ ആശയം കൂടുതൽ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖദ്ദിമ, അദ്ദേഹത്തിന്റെ ആമുഖം അദ്ദേഹം പറയുന്നത്, ഫൈന റാഹത്തൽ ഖൽബി വതുമഅനീനതുഹു വസുറൂറുഹു വസവാലു ഹുമൂമിഹി വഹുമൂമിഹി ഹുവൽ മത്ലബു ലികുല്ലി അഹദ്. ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹവും അവന്റെ ലക്ഷ്യവുമാണ് അവന്റെ മനസ്സിന് ഉണ്ടാകുന്ന വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കുക എന്നുള്ളതും അതുപോലെ കൽബിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല ജീവിതം നമുക്ക് ഉണ്ടാകുന്നത്, സന്തോഷമുള്ളതുണ്ടാകുന്നത്. ഇതിന് കാരണമാകുന്ന കാര്യങ്ങൾ, അതായത് സന്തോഷകരമായ സൗണ്ട് ലേശം കുറച്ചാലോ, ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വലിദാലിക അസ്ബാബുൻ ദീനിയത്തുൻ വഅസ്ബാബുൻ തബ്ഈയത്തുൻ വഅസ്ബാബുൻ അമലിയത്തുൻ. ഈ സന്തോഷവും സമാധാനവും കൊണ്ടുവരാനും അതുപോലെ കൽബിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒഴിവാക്കാനും ദീനിയായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഒരുത്തന്റെ ദീനി വിശ്വാസവും അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ തബ്ഈയായിട്ട് ചില ആളുകൾക്ക് ജന്മനായുള്ള ഓരോ അവസ്ഥകൾ കൊണ്ട് അവന്റെ കഴിവ് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. ചില ആളുകൾക്ക് അമലിയായിട്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഖേന അവന്റെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റി കൽബിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഈ അവസ്ഥ പൂർണ്ണമായി ലഭിക്കുക മുഅ്മിനു മാത്രം. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഉണ്ടാവുമ്പോഴാണ് ഏറ്റവും നല്ല സമാധാനം ഉണ്ടാവും. മറ്റുള്ളവർക്ക് ഒരുപാട് ആളുകളുണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നും പറഞ്ഞിട്ടും മറ്റു പലത്തിലും, അവർക്കൊക്കെ അവരുടെ പണ്ഡിതന്മാർ, അവരുടെ മുക്കലാകൾ, അവരുടെ പിന്നെ തത്വചിന്തകന്മാർ പറയുന്ന വാചകങ്ങൾ കൊണ്ട് സമാധാനം കണ്ടെത്താൻ പറ്റുന്നു. പക്ഷേ അതിന്റെ പൂർണ്ണത, ഏറ്റവും നല്ല ആസ്വാദനം അതൊരു മുഅ്മിന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം പറയാണ്, ഈ റിസാലയിൽ ഞാൻ അതിന് ഉപകാരപ്പെടുന്ന ഒരു മുഅ്മിൻ എന്ന നിലക്കും മറ്റുള്ള നിലക്കും ഒരു മുഅ്മിന് ജീവിതത്തിൽ കൽബിന് സമാധാനവും സന്തോഷവും കണ്ടെത്താനും അവന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒഴിവാക്കാനും സഹായകമാകുന്ന ചില കാര്യങ്ങളെ ഈ റിസാലയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെ ഉൾക്കൊള്ളുന്നവർ, ഇത് ജീവിതത്തിൽ പകർത്തുന്നവർ, അവർ നല്ല തൊയ്യീബായ ഒരു ജീവിതം, സമാധാനപൂർവമായ ജീവിതം ജീവിക്കാൻ അവന് സാധിക്കും. അതല്ല എങ്കിൽ, അതല്ലാതെ ഇതിനെ ഒഴിവാക്കുന്നവർ അവരുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖവും വിഷമവും നിറഞ്ഞതായിരിക്കും. ചില ആളുകൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കും, ചിലപ്പോൾ നല്ലൊരു അവസ്ഥയിൽ, ചിലപ്പോൾ മറ്റൊരു അവസ്ഥയിൽ. അപ്പൊ എന്തായാലും അദ്ദേഹം ഓരോ ഫസ്ലുകളായിട്ട് തിരിഞ്ഞിരുന്ന ഒന്നാമത്തെ ഫസ്ല് അദ്ദേഹം പറയുകയാണ്, വഅഅമു അൽഅസ്ബാബ് ലിദാലിക വഅസ്ലുഹാ വഉസ്ഹാ ഹുവൽഈമാൻ വൽഅമലു സാലിഹ്. ഇതിൽ ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും പ്രധാനവുമായ വിഷയം, അതായത് നമ്മുടെ വിഷയം മനസ്സിലായല്ലോ, നമ്മുടെ ജീവിതം സന്തോഷകരവും സമാധാനപൂർവ്വം ആക്കാനും അതുപോലെ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒഴിവാക്കാനുമുള്ള മാർഗത്തെ ഏറ്റവും അടിസ്ഥാനവും ഒന്നാമതും പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഈമാൻ വൽ അമലു സാലിഹ്, അവന്റെ യഥാർത്ഥ വിശ്വാസവും അവന്റെ സൽക്കർമ്മവും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. من عمل صالحا ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട്, അതായത് ഈമാനോടുകൂടി, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ തൊയ്യിവായ ഏറ്റവും നല്ലതായ സന്തോഷകരമായ സമാധാനപൂർവമായ ജീവിതം നൽകുന്ന, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഏറ്റവും ഉത്തമമായ പ്രതിഫലം നാളെ പരലോകത്ത് വരുന്നുണ്ടാവും. അപ്പോ ഈമാനും അഅ്മാലുകളും ഈ ദുനിയാവിന്റെയും അതുപോലെ പരലോകത്തിന്റെയും, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും സന്തോഷകരമായ ഒരു അവസ്ഥയ്ക്ക് അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിലുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സ്വാലിഹായ അമാലുകളെ സംബന്ധിച്ചിടത്തോളം, അവൻ അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളും അതിൻ്റെതായ മാനസിക അവസ്ഥകളും അവനുണ്ടാകും. അതുകൊണ്ട് തന്നെ അവന് എങ്ങനെ അവന് സന്തോഷം കൊണ്ടുവരുന്ന ആ കാര്യങ്ങൾ അവന് കണ്ടെത്താൻ സാധിക്കും, അവന്റെ ദുഃഖങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളും അവന് കണ്ടെത്താൻ സാധിക്കും. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇത് എന്നുള്ളത്. ഷെയ്ഖ് പറയാണ്, ഈ ഒരു മുഅ്മിൻ, അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന ഒരു മുഅ്മിൻ, യതലഖൗനൽ മഹാബ വൽ മസാറ ബിഖബൂലിഹ, അവന് സന്തോഷം നൽകുന്ന, അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവനത് സ്വീകരിക്കും, അവൻ അതിന്റെ മേലെ നന്ദി കാണിക്കും, അത് ആ കിട്ടുന്ന കാര്യം കൊണ്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടും. അവൻ നന്ദി കാണിക്കുന്ന ശുക്ര് കാണിക്കുന്നു എന്നുള്ള നിലക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അവന് ലഭിക്കും. അങ്ങനെ ദുനിയാവിലും പരലോകത്തിലും ഇനി അവനെന്തെങ്കിലും ദോഷം ബാധിച്ചാലോ, അവൻ എന്തെങ്കിലും ദോഷം ബുദ്ധിമുട്ട് ബാധിക്കുന്ന അവസ്ഥയാണ്, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ നല്ല രീതിയിൽ ക്ഷണിക്കും. അവനത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും അവൻ ആ നല്ല രീതിയിൽ ക്ഷമിക്കുകയും അങ്ങനെ ഈ പ്രശ്നം ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആ ദോഷം അവനിൽ നിന്ന് ഒഴിവായി കിട്ടും. അവൻ എന്ത്, അതായത് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഷെയ്ഖ് പറഞ്ഞു വരുന്നത് നമുക്കുണ്ടാവുന്ന ദോഷവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അതിൽ ക്ഷമ കാണുമ്പോ ആ ക്ഷമക്കുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോ അവന് എന്താണ് ആ ബുദ്ധിമുട്ടുണ്ടായത് അത് അവനിൽ നിന്ന് മാറുകയും ആ സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലവും അതിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അവനുണ്ടാവുന്നു. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ അറിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇൻ അംറഹു കുല്ലഹു ഖൈർ ഇൻ അസാബതുഹു സറാ ശകറ ഫകാന ഖൈറൻ ല وإن أصابته الضراء صبر فكان خيرا له وليس ذلك لأحد إلا للمؤمن عجبا لأمر المؤمن ഒരു മുഅ്മിനിന്റെ കാര്യം എന്താ അത്ഭുതമാണ്, ഒരു മുഅ്മിന്റെ കാര്യം എന്താ അത്ഭുതമാണ്. ഈ ഇന്ന അംറഹു കുല്ലഹു ഖൈർ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. എന്നിട്ട് പറയാണ് ഇൻ അസാബതുഹു സറാഉ ശകറ അവന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം വന്നാൽ അവൻ നന്ദി കാണിക്കും, ഫകാന ഖൈറല്ല അതവന് നന്മയല്ല. വൈ നസാബതുഹു ദറാ സബറ അവന് ദോഷമായിട്ടുള്ള എന്തെങ്കിലും ബാധിച്ചാലോ അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്യും, ഫകാന ഖൈറല്ല അത് അവന് നന്മയാണ്. എന്നിട്ട് പറയാണ് വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഒരു മുഅ്മിൻ അല്ലാത്ത ഒരാൾക്ക് ഇത് കിട്ടൂല. ഈമാനുള്ളവന് ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ, അവന് സന്തോഷം വരുമ്പോൾ ശുക്ര കാണിക്കാനും ക്ഷമിക്കാനും. നമ്മൾ നോക്കിയാൽ ഞാൻ ശരിക്ക് പറയാൻ അങ്ങനെ പറയാം, നമ്മൾ നോക്കിയാൽ കാണാം രണ്ടാളുകൾക്ക് ഒരേപോലുള്ള കാര്യങ്ങൾ ഒന്നുകിൽ നിഅമത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബലാറുകളായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ ആ രണ്ടാളുകളും എടുക്കുന്ന നിലപാടുകളും അവരുടെ അവരനുഭവിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. അത് അവർക്ക് ഇതുകൊണ്ട് ലഭിക്കുന്ന സിഫത്തുക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ല പിന്നെ ശരിക്ക് പറയുകയാണ് ആ ഒരു വ്യക്തി അവന് അനുഗ്രഹം ലഭിക്കുമ്പോൾ ശുക്ർ കാണിക്കുമ്പോഴും അതുപോലെ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോൾ സബ്ർ കാണിക്കുമ്പോഴും അവന്റെ ജീവിതത്തിലെ അവന്റെ ചിന്തകളും ഇതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് അവൻ സമാധാനം കണ്ടെത്തുകയാണ്. ഇനി ഒരാളെടുക്കാം, ശേഖ് പറയാണ് വലാഹ് വേറൊരാൾ, അതായത് മുഅ്മിനല്ലാത്ത ഒരാൾ, അയാൾക്ക് ഇഷ്ടമുള്ള അയാൾക്ക് ഇഷ്ടപ്പെടുന്ന അയാൾക്ക് ഹൈറായി തോന്നുന്ന കാര്യങ്ങൾ ലഭിക്കുക, സാമ്പത്തികമായിക്കോട്ടെ ആരോഗ്യപരമായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമ്പോ, അതായത് മുഅ്മിനല്ലാത്ത ഒരാൾക്ക് ലഭിക്കുമ്പോ അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കാര്യം ലഭിക്കുന്നതോടുകൂടി അവൻ അതിന് പൊങ്കച്ചക്കാരനാവുകയും അതിന് ആർട്ട് കൂടുകയും അങ്ങനെ ഒരു മൃഗത്തിന്റെ പോലെയാണ് അവന് പെരുമാറുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും സമ്പത്തുള്ള സൗകര്യമുള്ള ആളുകളിൽ സമാധാനമാണല്ലോ. ശേഖ് പറയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സന്തോഷമല്ല ഉണ്ടാവുക. ഈമാനില്ലാത്ത ഒരാൾക്ക് അയാളുടെ അവസ്ഥ അയാൾക്ക് സമ്പത്തും സൗകര്യം ഉണ്ടെങ്കിൽ രണ്ട് പേടികളായിരിക്കും. ഒന്ന് ആർത്തിയാണ്, ഒന്ന് ആർത്തി അയാൾക്ക് ഇനി ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയായിരിക്കും. മനുഷ്യനൊരിക്കലും മതിയാവൂല, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേണം ഇനി ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയായിരിക്കും. രണ്ടാമത്തേത് പേടിയായിരിക്കും, അവന് ഉള്ളത് പോവോ എന്നുള്ള പേടി. അവന് സമാധാനമായി കണ്ടെത്താൻ പറ്റൂല, അവന് ഈ അവസ്ഥയിലായിരിക്കും. അവന് നന്മ ലഭിച്ചാൽ ഇനി തിന്മ എന്തെങ്കിലും ബാധിച്ചാലോ, അവന് തിന്മ എന്താ ബാധിച്ചാൽ അവസ്ഥ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അത്രയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒരുക്കം അവൻ അനുഭവിക്കാം അത്രയധികം. കാരണം അവന് ചിന്തിക്കാനൊന്നുമില്ല, അവന് ക്ഷമിച്ചാൽ പരലോകത്ത് പ്രതിഫലം ചിന്തിക്കാനില്ല, അതുപോലെ അത് ആ ക്ഷമ കൊണ്ട് അത് എളുപ്പമാവുകയുമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശേഖ് പറയാണ് കുല്ലു ഹാദ മുശാഹിദ വിത്തജ്രിബ നമുക്ക് ജീവിതത്തിൽ അനുഭവം കൊണ്ട് കാണാവുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും വെച്ചിട്ടുള്ളത് എവിടെയാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈമാനില്ലാത്ത ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്, എന്നാൽ മുഅ്മിന്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരിക്കും. മുഅ്മിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, അവന് രോഗമാവട്ടെ ദാരിദ്ര്യമാവട്ടെ അതുപോലെ എന്തെങ്കിലും അവൻ ബാധിച്ചാൽ തന്നെ فإنه بإيمانه وبما عنده من القناعة والرضا بما قسم الله له അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വിധിച്ചു കൊടുത്ത കാര്യത്തിൽ അവന് നല്ല വിശ്വാസമായിരിക്കും. അത് അവൻ അതുപോലെ ഉൾക്കൊള്ളും, തൃപ്തി ഉണ്ടാവും. ഖനാഅ അവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ, വരില്ല അല്ലാഹുവിന്റെ തൃപ്തി. നമുക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ
സ്വബിർ ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാണ്. ഒരു മുഅ്മിന്റെ മേലെ ക്ഷമ നിർബന്ധമാണ്. അതിന് മേലെ റിള തൃപ്തി, അത് നിർബന്ധമല്ല. അത് ചില ഈമാനിന്റെ അവസ്ഥ അനുസരിച്ച് റിള ഉണ്ടാവും. അതിനു മുകളിൽ ആളുകൾ ഹംദ് ചെയ്യും, തനിക്ക് ബാധിച്ച ബലായിൽ ഹംദ് ചെയ്യുന്നവർ, അതിലും മേലെ തനിക്ക് ബാധിച്ച ബലായിൽ ശുക്ർ ചെയ്യുന്നവർ. ഒരാളുടെ ഈമാനിന്റെ അവസ്ഥക്ക് തനിക്ക് ബാധിച്ച ഒരു ബല ഒരു ബുദ്ധിമുട്ടിൽ അവന്റെ അവസ്ഥകളാണ്. ക്ഷമ നിർബന്ധമാണ്, അത് ക്ഷമിക്കാതിരിക്കലും പറ്റൂല, അത് നിർബന്ധമാണ്. അതിന് മേലെ മുസ്തഹബായിട്ടുള്ള ദിവ, അതിനു മേലെ ഹംദ്, അതിനു മേലെ ശുക്ർ. അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുടെ ഈമാന്റെ ശക്തി കൊണ്ട് ഓരോ അവസ്ഥയിലായിരിക്കും. അപ്പോ മുഅ്മിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹ വിധിച്ചത് എന്താണെന്നുള്ള ഉറച്ച ബോധം അവനുണ്ടാവും. അവന് എന്ത് രോഗമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, അവൻ അവനേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളിലേക്കാണ് നോക്കുക. അവൻ അവനേക്കാൾ മുകളിലുള്ള ആളുകളിലേക്കല്ല നോക്കുക. അതവന്റെ മനസ്സിൽ സന്തോഷവും സമാധാനവും അവന് ബാധിച്ച ആ ഒരു വിഷമത്തിൽ നിന്ന് വളരെ റാഹത്തും ലഭിക്കുന്നതാണ്. പറഞ്ഞല്ലോ, ഇത് അവന്റെ ഈമാനിന്റെ ശക്തി അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ലഭിക്കുന്നത്, ഈമാനിന്റെ ശക്തി അനുസരിച്ച്. അപ്പൊ നാം പറഞ്ഞ ഒന്നാമത്തെ വിഷയമായിട്ട് ഈ പറഞ്ഞ വിഷയം, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ, സമാധാനം കണ്ടെത്താൻ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അൽ ഈമാൻ, ആ ഈമാന് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന അമൽ സ്വാലിഹാത്തുകൾ. അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ശൈഖ് പറയുമ്പോൾ മസലുൽ ആഖർ, വേറൊരു ഉദാഹരണം പറയാണ്. ഇദ ഹദസത് അസ്ബാബുൽ ഖൗഫി വഅലമത് ബിൽ ഇൻസാനിൽ മുസ്ഇജാത്, ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, അവന്റെ മനസ്സിന് പേടിയുണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുണ്ടാവുമ്പോ, തജിദു സഹീഹൽ ഈമാൻ സാബിത്തൽ ഖൽബ്, സഹീഹായിട്ടുള്ള ഈമാനുള്ള ഒരാളെ കൽബ് ഉറച്ചവനായിട്ട് കാണാൻ സാധിക്കും. അവന്റെ കൽബ് ആ അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട്, എന്തും സഹിക്കാനും ഉൾക്കൊള്ളാനും, അതുപോലെ മുത്തമ്മ നഫ്സ്, അവന്റെ നഫ്സ് സമാധാനം അടയുന്നതായിട്ട് കാണും. അത് അവന്റെ ഈമാന്റെ അളവനുസരിച്ച് കൽബിന് ശക്തി ഉണ്ടാവും. അതേ സമയത്ത് ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഈമാൻ അനുസരിച്ച് അമാലുകൾ ഇല്ലാത്ത, ഈമാനിന്റെ ശക്തി ഇല്ലാത്ത ആളുകൾ, അവർക്ക് എന്തെങ്കിലും ബാധിക്കുമ്പോഴേക്കും അവരുടെ കൽബ് ദുർബലമായിട്ടുണ്ടാവും, അവരുടെ കൽബിൽ ഭയം കയറിയിട്ടുണ്ടാവും. അവന് പുറത്തുനിന്നുള്ള ഭയവും ഉണ്ടാവും, കൽബിനകത്തുള്ള ടെൻഷനും പേടിയും വേറെ ഉണ്ടാവും. അങ്ങനെ അവൻ നഷ്ടപ്പെട്ട് അവന്റെ മാനസിക നില നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ചില ആളുകൾക്ക് ഒഴികെ. ചില ആളുകൾക്ക് പറയാണ്, ചില ആളുകൾക്ക് ഇല്ലം യഹ്സുൽ ലഹും ബഅദുൽ അസ്ബാബി തബ്ഇയ അല്ലതീ തഹ്താജ് ഇലാ തംലീനിൻ കസീർ. എന്നാൽ ചില ആളുകൾക്ക്, നാം പറഞ്ഞല്ലോ മൂന്ന് കാരണങ്ങൾ, ആദ്യം ദീനിയായിട്ടുള്ള കാരണങ്ങൾ, തബ്ഇയായിട്ടുള്ള കാരണങ്ങൾ, അമലിയായിട്ടുള്ള കാരണങ്ങൾ. ചില ആളുകൾക്ക് തബ്ഇയായിട്ട് തന്നെ അതിനെ മറികടക്കാനുള്ള കഴിവുള്ളവരുണ്ടാവും, അതിനെ മുഅ്മിനാവണമെന്നില്ല. മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും ചില ആളുകൾക്ക് തബ്ഇയായിട്ടുണ്ടാവും. പക്ഷേ ഒരു മുഅ്മിന് മാത്രമേ ഉറച്ച ഹൃദയത്തോട് കൂടി നിൽക്കാൻ സാധിക്കുള്ളൂ. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല തവക്കുൽ ചെയ്ത്, അള്ളാഹു തആലയിൽ ഇഅ്തിമാദ് ചെയ്ത്, അള്ളാഹു തആലയിൽ ഭരമേൽപ്പിച്ച് ആശ്രയിച്ച് അവന്റെ കൽബ് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവനെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ ബാധിക്കുമ്പോ, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊരു കാഫിർ അതിനെ നേരിടുമ്പോ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷയുണ്ട്, അള്ളാഹുവിന് പ്രതീക്ഷയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ, കുറച്ച് പ്രശ്നങ്ങൾ ബാധിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്താണ്, ഇൻ തകൂനൂ തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. നിങ്ങൾക്ക് ഈ ദോഷം, ഈ വേദന, ഈ ബുദ്ധിമുട്ട് ബാധിച്ചു നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബാധിച്ചതുപോലെ അവർക്കും ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാധിച്ചത് മുമ്പ് അവർക്കും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല പറയാണ്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അവർ പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബാധിക്കുന്ന ഓരോ വിഷയത്തിലും ക്ഷമിക്കുമ്പോൾ അല്ലാഹു തആല പ്രതിഫലം വെച്ചിട്ടുണ്ട്, ആ ഒരു തൃപ്തി ഉണ്ടാകുന്നു. എന്നൊരു ഷെയ്ഖ് പറയാണ്, അല്ലാഹു തആല പറഞ്ഞു, വസ്ബിർ ഇന്നല്ലാഹ മഅ സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷകരമായ ഒരു ജീവിതത്തിന് അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം ഈമാനും അമാലു സ്വാലിഹാത്തുകളാണ്. നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്തോ ആവട്ടെ, അത് നമ്മുടെ ഈമാനിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും മടക്കി അതിൽ ശ്രദ്ധ കൊടുത്താൽ, ഈ അതിന്റെ അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിൽ വരുമ്പോ, എന്ത് പ്രശ്നം വരുമ്പോഴും അത് നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അടുത്തൊരു കാര്യം പറയാണ് ഷേഖ്, വമിനൽ അസ്ബാബിൽ ലതി തസീലുൽ ഹമ്മ വൽ ഗമ്മ വൽ ഖൻ, നമ്മുടെ ടെൻഷനും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മാറ്റുന്ന കാര്യങ്ങളിൽ പെട്ട മറ്റൊരു കാരണമാണ് അൽ ഇഹ്സാനു ഇലൽ ഖൽഖി ബിൽ ഖൗലി വൽ ഫിഇൽ, അതായത് മഖ്ലൂക്കുകൾക്ക് സൃഷ്ടികൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്, നന്മ ചെയ്യുക എന്നുള്ളത്, അത് സംസാരം കൊണ്ടാവാം പ്രവർത്തനങ്ങൾ കൊണ്ടാവാം, വന്നാവിൽ മഅറൂഫ് അറിയപ്പെട്ട എന്തൊക്കെ നന്മകളുണ്ടോ അതുകൊണ്ടൊക്കെ ആവാം, സ്വതൊക്കെ ആവട്ടെ എന്തോ ആവട്ടെ, നന്മയായിട്ടുള്ള എന്ത് കാര്യം നമ്മൾ വേറൊരാൾക്ക് ചെയ്തോ അവൻ ചെയ്ത നന്മ കൊണ്ട് നല്ലവനായാലും ദുഷിച്ചവനായാലും അവന്റെ വിഷമവും സങ്കടവും ദുഃഖവും അള്ളാഹ് മാറ്റിക്കൊടുക്കും. അതിന് മുഅ്മിനാവണമെന്നില്ല, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഈ ദുനിയാവിൽ തിരിച്ച് അവർക്ക് അവരുദ്ദേശിച്ച നിയ്യത്തനുസരിച്ച് കൊടുക്കും. മുഅ്മിനീങ്ങൾക്ക് എന്താണ് അത് പരലോകത്ത് കൂടി ലഭിക്കുന്ന അതിന്റെ പൂർണ്ണമായ രീതിയിൽ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖതിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ബിതിഗാ മർലാതില്ലാ ഫസൗഫ നുതീഹി അജ്റൻ അസീമ. അല്ലാഹു തആല ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ കൂടുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ പറയാണ്, ലാ ഖൈറ ഒരു നന്മയില്ല, ഫീ കസീരിൻ മിൻ നജ്വാഹും അവരുടെ ഒരുപാട് ചർച്ചകളില് ഒരു നന്മയുമില്ല, ഇല്ലാ മൻ അമറ ബിസദഖതിൻ ഔ മഅറൂഫിൻ ഇസ്ലാഹം ബൈനന്നാസ്, ഇസ്ലാഹം ബൈനന്നാസ് ഏതൊഴികെ അവരൊരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സദഖ കൊടുക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളിലെ നന്മ ഉണ്ടാക്കാൻ സുലഹ ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നതൊഴികെ. ആരുടെ കാര്യം പറയുന്നത്? മുസ്ലിങ്ങളുടെ കാര്യമല്ല, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ സദഖ നൽകാനും അല്ലെങ്കിൽ നന്മ ചെയ്യാനും ആ ചർച്ചകളിൽ ഒഴികെ. وَمَنْ يَفْعَلْ ذَلِكَ بِتِغَاءَ مَرْلَاتِ اللَّهِ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. ആരാ പ്രവർത്തനം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്യുന്നുവോ അവന് വലിയ പ്രതിഫലം ലഭിക്കുന്ന. നമ്മൾ പറഞ്ഞ വിഷയം നമ്മുടെ മനസ്സിന് സമാധാനവും അതുപോലെ നമ്മുടെ ദുഃഖങ്ങൾക്ക് പരിഹാരവും മുതൽ രണ്ടാമത്തെ ഒരു കാരണമായി ഷെയ്ഖ് പറയാണ്, ഇഹ്സാൻ ചെയ്യുക, മഖ്ലൂക്കുകൾക്ക് നന്മ ചെയ്യുക, അത് വാക്കാവാം പ്രവർത്തനമാകാം എന്ത് നന്മയാവട്ടെ, അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല അവനുണ്ടാവുന്ന വിഷമത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും ടെൻഷനിൽ നിന്നും അള്ളാഹു അവനെ അകറ്റും. അത് മുഅ്മിനായാലും കാഫിറായാലും അള്ളാഹു തആല സഹായിക്കും. പക്ഷേ മുഅ്മിനാണെങ്കിൽ അതിന്റെ പൂർണമായ ആസ്വാദനം ദുനിയാവിലും നാളെ പരലോകത്തും ലഭിക്കും. നമ്മുടെ വിഷമങ്ങളും ടെൻഷനുകളും മറ്റുള്ളൊരു വഴി മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അടുത്തൊരു ഫസ്ല് പിന്നെ ഷെയ്ഖ് പറയാൻ, വമിൻ അസ്ബാബി റഫ്ഇൽ ഖൽഖി അന്നാസി توتر الاعصاب واشتغال القلب بعمل المقدرات الاشتغال بعمل من الاعمال او علم من العلوم النافع. ചില ആളുകൾക്ക്
ഈ ഷെയ്ഖ് പറയാണ് ഈ മനസ്സിന്റെ വിഷമവും ടെൻഷനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറ്റാനുള്ള ഒരു കാരണം, الاشتغال بعمل من الاعمال, അവൻ തിരക്കിലാവുക ഏതെങ്കിലും ഒരു നല്ല കർമ്മങ്ങളിൽ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, او علم من علوم النافع അവന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അറിവ് നേടുന്ന വിഷയത്തിൽ അവൻ തിരക്കിലാവും. ഒരുപാട് ആളുകൾ മാനസികമായിട്ട് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് വളരെയധികം ബുദ്ധിമുട്ടി അവസ്ഥയിൽ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ. ആ ജീവിതം തന്നെ മടുത്ത തരത്തിലുള്ള ആളുകൾ ഇവിടെ പറയാണ്, അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവർ തിരക്കിലാവുക. അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇൽമു നേടുന്നതിൽ ചെയ്യുക. ഇതും ഏതുപോലെയാണ്? മുഅ്മിനും കാഫിറിനും ഒരുപോലെയാണ്. മുഅ്മിനും കാഫിറിനും ഒരുപോലെയാണ്. ഈ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ സൈക്കോളജി പോലുള്ള ഡോക്ടർമാരെയും അതുപോലെ ഓരോ ആളുകളെ കാണുമ്പോൾ ഒരു പറയുന്നതാണ് തിരക്കിലാവുക എന്നുള്ളത്. അവരെന്തെങ്കിലും നല്ല കർമ്മങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് ഉപകാരപ്പെടുന്ന അറിവ് നേടുന്നതിലോ അവൻ തിരക്കിലായി കഴിഞ്ഞാൽ, എന്തെങ്കിലും നല്ല അറിവിൽ തിരക്കിലായി കഴിഞ്ഞാൽ അവൻ എന്തിനാണ് ഈ വിഷമം അനുഭവിക്കുന്നത് എന്നുള്ള ചിന്ത മറന്നു. അവന് പിന്നെ എന്താണ് എന്റെ മാനസിക സമ്മർദ്ദത്തിന്റെ കാരണം എന്ന് തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയായിരിക്കും. അവൻ ആ ചിന്ത തന്നെ പോയിട്ടുണ്ടാവും. പക്ഷെ മുഅ്മിനാണെങ്കിൽ അവൻ ചെയ്യുന്ന കർമ്മമാവട്ടെ അവൻ നേടുന്ന ഇൽമാവട്ടെ അത് അവന്റെ നിയ്യത്ത് സ്വാലിഹാകുമ്പോ, നല്ല നിയ്യത്താവുമ്പോ അവൻ ആ വിഷയങ്ങൾ ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അവന് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതും ആ നിയ്യത്ത് മാറുമ്പോൾ തന്നെ അവന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. അടുത്ത ഷെയ്ഖ് പറയാനും, അവന്റെ ഒരുത്തന്റെ ദുഃഖവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാനുള്ള അടുത്ത ഒരു കാരണമായി പറയാണ് ഇജ്തിമാഉൽ ഫിക്രി കുല്ലിഹി അലൽ ഇഹ്തിമാമി ബിഅമലിൽ യൗമിൽ ഹാദ്. അവൻ അവന്റെ ചിന്തകൾ മുഴുവനും അവന്റെ ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ ഈ കാലത്തിലേക്ക് മുഴുകിപ്പിക്കട്ടെ എന്നുള്ളത്. അതായത് ചില ആളുകൾ അവരുടെ കഴിഞ്ഞുപോയ കാലത്തിലെ വിഷമങ്ങൾ, അവനുണ്ടായ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് ഹുസ്നിലായിരിക്കും. ചില ആളുകൾ വരാൻ പോകുന്ന കാര്യത്തിൽ എന്തൊക്കെ സംഭവിക്കാന്ന് ആലോചിച്ചിട്ട് അതിന്റെ ഹമ്മിൽ, അറബി ഭാഷയിൽ പറയുന്നത് ഹുസ്ന് ഹമ്മ് എന്നൊക്കെ വർദ്ധിച്ച് പറയണത്. ഹമ്മ് എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പേടിച്ചുള്ള ടെൻഷൻ, ഹുസ്ന് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം. ചില ആളുകൾ ഇത് രണ്ടും ആലോചിച്ച് മനസ്സിനൊരു സമാധാനം ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ പറയാണ് ഷെയ്ഖ് പറയാണ് ഇവിടെ ഈ ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥ ചെയ്യേണ്ടത് യൗമുൽ ഹാദർ, അവന് ഇന്നത്തെ ദിവസത്തെ, ഇപ്പോഴവൻ എന്താണോ, നമ്മൾ സാധാരണ പ്രസന്റൻസ് പറയും, ഇപ്പൊ അവൻ എന്താണോ അതിലേറ്റവും നല്ല രീതിയിൽ ഇതാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു ഹമ്മിൽ നിന്നും ഹജ്ജിൽ നിന്നും, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക ഹമ്മി വൽ ഹജ്ജ് തുടങ്ങുന്ന ഖൈറിനെ തടയുന്ന കാര്യങ്ങൾ. ആ ദുആയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉലമാക്കൾ പറയാനുള്ളത് മബാനിയുൽ ഖൈർ എന്ന, ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന നന്മകളെ തടയുന്ന വിഷയങ്ങളായിരിക്കും അത്. അപ്പൊ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം അവനെ പിന്നെ സംരക്ഷിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ കാലത്ത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ആ ചിന്തകളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്കത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അവൻ ചെയ്യേണ്ടത് അവൻ ഇപ്പോഴെന്താണുള്ളത്, ഇപ്പൊ അവന്റെ ജീവിതത്തിൽ അവൻ എന്താണോ ചെയ്യാൻ പറ്റുക അതിന് നന്നായി തിജിത്തിഹാദ് ചെയ്യുക, എന്നിട്ട് അതിന്റെ കാര്യങ്ങളിൽ മുഴുകുക, എന്നിട്ട് അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ദുആ ഉമ്മത്ത് ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുമായിരുന്നു, ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു, അമാലുകൾ കൊണ്ട് തയ്യാറാകുമായിരുന്നു. ഷെയ്ഖ് ഒരു ഹദീസ് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൽ നിന്ന് വളരെ മഹത്തരമായ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാ വലാ തഅജിസ് വഇദ അസാബക ഷൈഉൻ ഫലാ തഖുൽ ലൗ ഇന്നി ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ വലാകിൻ ഖുൽ ഖദറല്ലാഹ് വമാ ഷാ ഫഅൽ ഫഇന്ന ലൗ തഫ്തഹ് അമല ഷൈത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യത്തിൽ നീ ധൃതി കാണിക്ക, നീ താല്പര്യം കാണിക്ക, അതിലേക്ക് നീ താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. വലാ തഅജിസ്, നീ ദുർബലത കാണിക്കരുത്, നീ ദുർബലനായി പോകരുത്. വഇദാ അസ്വാബക ഷൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ. നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, നിനക്ക് ഇനി എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അല്ലെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, നീ പറയണ്ട. വലാക്കിൻ ഖുൽ, നീ പറയുക, അള്ളാഹു തആല തീരുമാനിച്ച് അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ഫഇന്ന ലൗ, ലൗ എന്നുള്ളത് തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിന്റെ കർമ്മങ്ങൾക്ക് ഒരു തുറവിയായിരിക്കും എന്നുള്ളത്. ഈ ഹദീസിൽ നിന്ന് ഷെയ്ഖ് പറയാണ് ലഭിക്കുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഒന്നാമത്തേത് ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് നീ ഉപകാരപ്പെടുന്ന കാര്യത്തിനോട് നീ താല്പര്യം കാണിക്കുക. അഥവാ നമ്മൾക്കൊരു കാര്യം വേണമെങ്കിൽ, നമ്മൾക്കൊരു കാര്യം നേടണമെങ്കിൽ അതിന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിന് പ്രവർത്തിക്കുക, അതിനു വേണ്ടി നമ്മൾ ഇജ്തിഹാദ് ചെയ്യുക, കഷ്ടപ്പെടുക. എന്താ ദുനിയാവട്ടെ ദീനിയാവട്ടെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, വസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജീസ്, നീ ദുർബലനായിട്ട് നീ മടി പിടിച്ചിട്ട് നീ അതിരിക്കരുത്, എനിക്ക് കഴിയില്ല, ഞാൻ ദുർബലനാണ്, ഞാൻ മടിയെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. വൈ അസ്വാബക, എന്നിട്ട് നീ അങ്ങനെ പ്രവർത്തിച്ചു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചു, എന്നിട്ട് വൈ അസ്വാബക ഷെയ്ഉൻ, അങ്ങനെ നിനക്ക് എന്തെങ്കിലും എന്നിട്ടും ബാധിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയായി, അങ്ങനെ പറയണ്ട, ഖദറുല്ലാഹു മാശാ, അള്ളാഹുവിന്റെ വിധി ആ തൃപ്തിപൂർവ്വം ഉൾക്കൊള്ളാനും അതിൽ തൃപ്തി അടയാനും നമ്മൾ സാധിക്കും. ഷെയ്ഖ് പറയാൻ പോലെ റൈബ അൻ അന്ന മുറാഅത ഹാദിൽ അസ്ലി സബബുൻ ലിസുറൂരി വസവാലിൽ ഹമ്മി വൽ ഹം. ഈ ഒരു കാര്യം, ഈ ഒരു ഹദീസ് അത് ആഴത്തിൽ ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികവുമാക്കി ചെയ്താൽ അതൊരു മനുഷ്യന്റെ ആ ദുഃഖവും ടെൻഷനും പേടിയും എല്ലാം ഒഴിവാക്കാനുള്ള ഒരു കാരണമായിരിക്കും എന്നുള്ളത്. അടുത്ത ഫസ്ലിൽ പറയാണ് വമിൻ അക്ബരിൽ അസ്ബാബിൽ ഇൻശിറാഹി സദ്രി വതുമഅനീനതിഹി അൽഇക്സാറു മിൻ ദിക്രില്ലാ. അല്ലാഹ് മനസ്സിന് സമാധാനവും മനസ്സിന് വിശാലതയും ലഭിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായിട്ടുള്ള ഒരു കാര്യമാണ് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെ അതിന്റെ അനന്തരമായി ചിന്താകുന്ന കാര്യം അത്ഭുതകരമായിരിക്കും. നമ്മുടെ കൽബിന് സമാധാനം അടയുന്നതും നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടേ കൽബുകൾ സമാധാനം അടയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ എന്നുള്ളത് നമ്മുടെ കൽബിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്ന കാര്യമാണ്. ശൈഖ് പറയുമ്പോൾ കദാലിക, അതുപോലെ തന്നെ അത്തഹദ്ദുസു ബിനിഅമില്ലാഹി ളാഹിറതി വൽ ബാത്തിന, അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നിഅമത്തുകൾ, അതിനെ കുറിച്ച് പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിഅമത്തുകളെ നമ്മൾ പറയുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലാക്ക, അതിനെ കുറിച്ചുള്ള ഓർമ്മ വരും. ചില ആളുകളുണ്ടാവും അവർക്ക് പറയാൻ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, അവരത് മാത്രം പറഞ്ഞു. ആ പറയുന്നതോടുകൂടി സഹോദരങ്ങളെ നമ്മുടെ കൽബ് കൂടുതൽ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുക. പക്ഷെ അള്ളാഹിനെ കുറിച്ചുള്ള നിഅമത്ത്, അള്ളാഹ് നമുക്ക് നൽകിയ നിഅമത്ത്, അതിനെ കുറിച്ചുള്ള സംസാരം അത് തന്നെ മതിയാവും നമ്മുടെ കൽബിലെ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ചിന്തകളും ബുദ്ധിമുട്ടുകളും മാറ്റാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര നിഅമത്തുകൾ നമുക്ക് ചൊരിഞ്ഞിട്ടുണ്ട്, എന്നെ തിട്ടപ്പെടാൻ പറ്റാത്ത, കണക്ക് കൂട്ടാൻ പറ്റാത്ത ആ നിഅമത്തുകൾ, അത് ഓർക്കുക എന്നുള്ളത് നമുക്ക് ബാധിച്ച ഈ ചിന്തകളെ അതിനെ മാറ്റുന്നതാണ്. അത് നമ്മൾ എന്തിലേക്ക് നയിക്കും? അള്ളാഹു തആല നമുക്ക് വിധിക്കുന്ന കാര്യങ്ങളിൽ സ്വബ്ർ, ക്ഷമയുണ്ടാക്കാൻ, അതുപോലെ അതിൽ തൃപ്തി അടയാൻ, അതിൽ സമാധാനമടയാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ ഈ സ്വബറും ഈ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അത് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഷെയ്ഖ് പറയാനും ഈ നമ്മുടെ നല്ല ഉപകാരപ്രദമായ ഈ കാര്യങ്ങളിൽ പെടുന്ന ഉപകാരപ്പെട്ട മറ്റൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ദുഷിച്ചതാക്കുന്ന, മനസ്സിന് സമാധാനം ഇല്ലാതാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നത്. അതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ولا تنظروا الى من هو فوقكم فانه اجدر ان لا تزدروا نعمه الله عليكم انظروا الى من هو اسفل منكم നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, താഴെയുള്ളവരിലേക്ക് നോക്കുക. നിങ്ങളെക്കാൾ ولا تنظروا الى من هو فوقكم നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക്, ദുനിയാവിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട. فانه اجدر ان لا تزدروا نعمه الله عليكم നിങ്ങളുടെ മേലെയുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ, അതിന് ധിക്കാരം കാണിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യം, ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യം. ചില ആളുകൾ സാമ്പത്തികമായിട്ട്, ചില ആളുകൾ രോഗമായിട്ട്, ചില ആളുകൾ മറ്റു പല പ്രശ്നങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവര്, അവരീ കാര്യം ആലോചിച്ചാൽ മതി, നമ്മളെക്കാൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോ അള്ളാഹ് എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ള ബോധം, ആ ബോധം ഉണ്ടാവുമ്പോ നമുക്ക് എന്തുണ്ടാവുക, മനസ്സിന് സമാധാനം കണ്ടെത്താൻ പറ്റും. ഇതിനെതിരാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും, നമ്മുടെ വീട് നോക്കുമ്പോ വീടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം, നമ്മൾ നോക്കുന്നത് അതിലും വലിയ വീടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അതിലും നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക്, കൂടുതൽ നമ്മുടെ മനസ്സ് ദുർബലമാവുകയുള്ളൂ. നമ്മുടെ മനസ്സ് ദുർബലമായി ശക്തി ക്ഷയിച്ച് കൂടുതൽ സങ്കടത്തിലേക്ക് വിഷമത്തിലേക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ അള്ളാഹു തആല നമുക്ക് നൽകിയ ദീനിലും ദുനിയാവിലുമായിട്ട് നൽകിയ നിഅമത്തുകളെ കുറിച്ചുള്ള ചിന്ത ഈ ഹദീസിലൂടെ നമ്മൾ താഴേക്ക് നോക്കി അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനം കണ്ടെത്താൻ സാധിക്കും, വലിയ സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള പ്രശ്നം കാരണം പറയാൻ പറ്റാത്ത ആളുകൾ, പുറത്ത് പറയാൻ പറ്റാത്ത ആളുകൾ, ദീന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവര് വരെ മാനസികമായിട്ട് തന്റെ ഏകാന്ത ജീവിതത്തിൽ സമാധാനം കണ്ടാത്ത, വളരെയധികം മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ഹദീസുകളിലൂടെയും ഈ മാർഗങ്ങളിലെയും ജീവിതത്തിൽ പകർത്തുമ്പോൾ വലിയ മാറ്റം നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഷയം അടുത്ത ഫസ്ലിന് ശേഷം പറയാണ്, വമിനൽ അസ്ബാബിൽ മൂജിബത്തിൽ സുറൂരി വസ് സവാലിഹം, അതായത് പിന്നെ തന്റെ വിഷമവും ദുഃഖവും മാറ്റാനുള്ള ഒരു ഉപകാര്യത്തിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അസ്സഇയു ഫീ ഇസാലത്തിൽ അസ്ബാബിൽ ജാലിബത്തിൽ ഹുമൂം വഫീ തഹ്സീലിൽ അസ്ബാബിൽ ജാലിബത്തിൽ സുറൂർ ലിസുറൂർ. അതായത് സങ്കടമുണ്ടാക്കുന്ന, നമുക്ക് പേടിയും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തലും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടുവരലും. ചില ആളുകള് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് അയക്കാം, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്, ഭാര്യ ആവട്ടെ, കുടുംബത്തിലുള്ള ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ കച്ചവടത്തിൽ എന്തോ ആവട്ടെ. ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ ഒരു സംസാരം നമുക്ക് വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ ചില ആളുകൾ വീണ്ടും വീണ്ടും അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും, അതിങ്ങനെ കേൾക്കിടക്കിടക്ക്, അത് കൂടുതൽ മനസ്സ് ദുർബലാക്കും. ഷെയ്ത്താൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ അറിയോ? ഷെയ്ത്താൻ ഏറ്റവും ഒരു മുഅ്മിൻ വിഷമിക്കുക എന്നുള്ളതാണ്, ഒരു മുഅ്മിൻ നിരാശപ്പെടാന്നുള്ളത്. കാരണം ഷെയ്ത്താൻ പെട്ടെന്ന് അവനെ പിന്നെ കീഴടക്കാൻ പറ്റും. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കേട്ട് മനസ്സങ്ങോട്ട് ആഗതാവും. അതേസമയത്ത് അത് കേട്ട് തുടങ്ങുമ്പോ തന്നെ ചിലപ്പോ നമുക്ക് ദോഷം കാണാൻ കാര്യമാണ്, അത് അപ്പം ഡിലീറ്റ് ചെയ്യുക, അത് കേൾക്കാൻ നിൽക്കരുത്. ഷെയ്ഖോടെ പറയുന്ന വിഷയം, നമുക്ക് വിഷമവും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരിക. അത് കഴിഞ്ഞ കാലത്തുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ദുഃഖമുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുമ്പോ അത് ഒഴിവാക്കുക, എന്നിട്ട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരിക, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഷെയ്ഖ് പറയുന്നത് അവന്റെ ചിന്തകളെ അവൻ ധാരാളമായിട്ട് നിയന്ത്രിക്കുക, നല്ല കാര്യങ്ങൾ. അവന്റെ സന്തോഷവും നമ്മുടെ കൽബിനുണ്ടല്ലോ സഹോദരങ്ങളെ, കൽബ് എപ്പോഴും നല്ല രീതിയിൽ എങ്കിലും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. കൽബിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ നമസ്കരിക്കാൻ പറ്റൂല, നല്ല രീതിയിൽ അള്ളാഹുവിനെ ദുആ ചെയ്യാൻ പറ്റൂല. അതായത് നമുക്ക് വിഷമം പറയാം, പക്ഷെ അതിന്റെ ആസ്വാദ രീതിയിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ കൽബിന് ബാധിക്കുന്ന ഒന്നിനെയും നമ്മുടെ ഉള്ളിൽ കടത്തരുത്. അതൊരു ന്യൂസ് പേപ്പറിലെ വാർത്തയാണെങ്കിലും, ഒരു ചില വാർത്തകളേക്കും ചിലർക്കുണ്ടാവും മനസ്സിൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊഴിവാക്കി നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ വിഴുക. പിന്നെ അത് ചിന്തയിൽ വെക്കുക. കഴിഞ്ഞ കാലത്ത്, ഇനി വരാൻ പോകുന്ന കാലത്തെ കുറിച്ചോ, വരാൻ പോകുന്ന കാലം നമുക്കറിയില്ല, കാര്യങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്, ഒരു മനുഷ്യനും ലോകത്തറിയില്ല. അതുകൊണ്ട് അതിന് ഇനി എന്തുണ്ടാവും, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെ പേടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? ഞാൻ ഇപ്പോഴും ജീവിതത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാസത്തിൽ 300,000 സാലറി വാങ്ങുന്ന ഒരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് പേടിയാവാണ് ഭാവിയിൽ എന്താണ്ടാവുക, നമുക്ക് എങ്ങനെ ജീവിക്കാന്നൊക്കെ പേടിയാവുന്നത്. അത്ര അധികം വരുമാനം നേരിട്ട് അവർക്ക് ഭയാതാണ്, ഒരവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ച് പേടിച്ച് കാരണം അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്ത് അവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം അവനെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല മനോഹരമായ രണ്ട് ദുആകൾ, ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അള്ളാഹുവിനോട് തേടാൻ, അത് ഷെയ്ഖ് കൊടുത്തിരിക്കുകയാണ് രണ്ട് ദുആകൾ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വാസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി വാസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി واجعل الحياه زياده لي في كل خير واجعل الموت راحه لي من كل شر. ഇത് നമ്മൾ ജീവിതത്തിൽ പഠിക്കണം. അറിയാത്തവർ പഠിച്ച് ഹിഫ്വാക്കി ജീവിതത്തിൽ പകർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. ഏ അല്ലാഹ്, എന്റെ ദീനിനെ നീ നന്നാക്കി തരണം, എന്റെ കാര്യങ്ങളുടെ സംരക്ഷണമായിട്ടുള്ള ഇസ്മത്തായിട്ടുള്ള എന്റെ ദീനിനെ അള്ളാഹു നീ നന്നാക്കി തരണം. അതുപോലെ വസ്തിഹി ദുനിയായ അല്ലതി ഫിയാ മഅശി, ഞാൻ ജീവിക്കുന്ന എന്റെ മഅീശത്തായ എന്റെ ജീവിക്കുന്ന ദുനിയാവിനെ അള്ളാഹു നീ നന്നാക്കി തരണം. ദുനിയാവിനെ നന്നാക്കാതെ ഒരിക്കലും ശരിക്ക് സമാധാനത്തിൽ അള്ളാഹു നീ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം, ദുനിയാവിന്റെ കാര്യങ്ങൾ നല്ല രീതിയിലാണെങ്കിലേ അവന് മനസ്സമാധാനത്തോടുകൂടി അള്ളാഹു നീ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് സാമ്പത്തികമായിട്ടുള്ളതാവട്ടെ, കുടുംബപരമായിട്ടുള്ളതാവട്ടെ, ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ അവന്റെ പരലോകത്തിന്റെ വിഷയം സുരക്ഷിതമാക്കാൻ ഉപകരിക്കുന്നതാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഒരു ആവേശത്തിൽ നമ്മുടെ മുന്നിൽ വെക്കാൻ പറ്റും, കുറച്ച് കഴിഞ്ഞാൽ ശൈത്താൻ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ തെറ്റിക്കും. അപ്പോ ആദ്യം ദീനിനെ സംരക്ഷിക്കണം, നന്നാക്കണം പറഞ്ഞു, ദുനിയാവിനെ നന്നാക്കണം പറഞ്ഞു. ഞാൻ മടങ്ങി ചെല്ലുന്ന എന്റെ പരലോകത്തെ അല്ലാഹ് നീ നന്നാക്കി തരണം. എന്റെ ജീവിതത്തെ എല്ലാ നന്മ കൊണ്ടും നീ അധികമാക്കി തരണം, ജിയാദത്താക്കി തരണം. വൽ മൗത്ത് റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, എന്റെ മരണത്തെ എല്ലാ ശറിൽ നിന്നുമുള്ള റാഹത്തായിട്ട് സമാധാനമായിട്ട് എന്റെ മരണത്തെയും ആക്കണേ. എന്ത് മനോഹരമായ ദുആ! വരും കാലത്തെ കുറിച്ചുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ല ഇഖ്ലാസോട് കൂടി സിദ്ഖോട് കൂടി ഈ ദുആ ചെയ്താൽ അനുഭവിക്കാൻ പറ്റുന്ന ആസ്വാദനം എത്ര വലുതായിരിക്കും. മറ്റൊരു ദുആ അതുപോലെ, അല്ലാഹുമ്മ റഹ്മതക അർജു ഫല തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹ് ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ റഹ്മതക അർജു, ഏ അല്ലാഹ് നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്റെ, ഇവിടെ അറബി ഭാഷയിൽ പകരം മഹ്ഫൂലും മുൻകടത്തിയിട്ടുള്ള ഒരു കാര്യം, നിന്റെ കാരുണ്യം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫലാ തസ്കിൽനി ഇലാ നഫ്സി തുറഫതൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും, കണ്ണടച്ച് തുറക്കലല്ല, കണ്ണെന്ന് ഞാൻ അറിയാതെ വെട്ടുന്ന നേരം പോലും എന്റെ നഫ്സിനെ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്. എന്നിട്ട് പറയാണ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, ഏ അല്ലാഹ് എന്റെ എല്ലാ കാര്യം നീ നന്നാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഈ രണ്ട് ദുആകൾ വളരെയധികം ഉപകാരപ്പെടുന്ന നല്ല ഇഖ്ലാസോടുകൂടി സിദ്ഖോടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ വരും കാലത്ത് നമുക്ക് അനുഭവിക്കുന്ന എന്ത് കാര്യത്തെയും നേരിടാനുള്ള മാനസികമായ കരുത്ത് നമുക്ക് ലഭിക്കുന്ന അടുത്ത അതുപോലെ അടുത്ത ഫസ്ലിൽ ഷേഖ് പറയാണ്, ഉപകാരപ്പെടുന്ന ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഉപകാരപ്പെടുന്ന കാര്യമാണ് അവന് ബാധിച്ച ഒരു കാര്യത്തിന്റെ വിഷമവും ദുഃഖവും കുറക്കാൻ അവന് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അവനെ ബാധിക്കുന്ന ഏറ്റവും മോശമായ കാര്യം ചിന്തിക്കുക. അവനൊരു കാര്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മോശമായ കാര്യം അവന്റെ മനസ്സിൽ ചിന്തിക്കുക. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് അവന് തയ്യാറെടുക്കാൻ പറ്റും അവന് ബാധിക്കുന്ന ഒരു വിഷയത്തിന്. അതേപോലെ അവന് ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യണം. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതവൻ ചെയ്യുകയും വേണം. പക്ഷേ അവന്റെ ചിന്ത അവന് ബാധിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യത്തിലായിരിക്കും. ഞങ്ങൾ മനസ്സിലാവുക ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മുടെ മക്കളുടെ മേലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ, നമ്മളെ ഒരു ഏതൊരു മനുഷ്യനുണ്ടാവുന്ന ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഒരു പിന്നെ ദീനിയായിട്ട് നല്ല രീതിയിൽ വളരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു വ്യക്തിയാവണം, ഇങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം നല്ല രീതിയിൽ, അതൊക്കെ ഉണ്ടാവും. സഹോദരങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ മോൻ ഒരു ദിവസം പെട്ടെന്ന് വണ്ടി ആക്സിഡന്റ് മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബിൽഡിംഗ് നമ്മുടെ കച്ചവടം കത്തിപ്പോയി, അങ്ങനെ നമുക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ ദോഷത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിക്കുക, എന്നിട്ട് ആ സമയത്ത് ഞാൻ എന്ത് നിലപാടെടുക്കണം എന്നുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ്ടല്ലോ. അതിന് ചെറുത് എന്ത് സംഭവിക്കുള്ളൂ, എന്തുണ്ടാവും, നമുക്ക് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതൊക്കെ ഇപ്പൊ സംഭവിക്കണം എന്നല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. എത്ര ആളുകളുടെ മക്കൾ പെട്ടെന്ന് മരിക്കുന്നുണ്ട്, എത്ര കച്ചവടം പെട്ടെന്ന് കത്തിപ്പോകുന്നുണ്ട്. നമ്മുടെ മനസ്സ് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ ചിത്രീകരിച്ചൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയ എന്ത് ദോഷം വന്നാലും ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് തയ്യാറായിരിക്കും. എത്രയോ ആളുകൾ പെട്ടെന്ന് അവര് പ്രതീക്ഷ അർപ്പിച്ച മക്കളുടെ മരണം കേട്ട്, അവര് പ്രതീക്ഷ അർപ്പിച്ച കച്ചവടത്തിന്റെ നഷ്ടം കേട്ടിട്ട് മാനസികാവസ്ഥ തെറ്റി എത്രയോ ആളുകളുണ്ട്. എത്രയോ ആശുപത്രികൾ, മാനസിക ആശുപത്രികൾ ഈ ചിന്ത കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും പൂർണ്ണമായിട്ടും അള്ളാഹുവിന് തവക്കുല് ചെയ്യുകയും അള്ളാഹുവിന് ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനെ ആശ്രയിക്കുകയും ചെയ്താൽ നമ്മുടെ കൽബിന് വലിയ സമാധാനം ലഭിക്കും. അതായത് അള്ളാഹുവിന്റെ എന്ത് ഖദർ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും നല്ല രീതിയിൽ ശ്രമിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിച്ച് ഏറ്റവും നല്ല ചിന്തകൾ അങ്ങനെ തന്നെ വേണം. പക്ഷെ അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പരീക്ഷണം അവന്റെ മനസ്സിന് താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് വളരെ ഉപകാരപ്രദമായി, അനുഭവിച്ചവർക്ക് ഇത് മനസ്സിലായി, അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. നമ്മളൊന്ന് ശ്രമിച്ചാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ബോധ്യപ്പെടും. അടുത്ത ഫസ്ലിൽ ഷേഖ് പറയാണ്, അടുത്ത ഈ പിന്നെ കൽബുമായി ബന്ധപ്പെട്ടത് വമിൻ അഅലമിൽ ഇലാജാതിൽ അംറാദിൽ ഖൽബ് വൽ അസബിയ ബൽ വൈദൻ ലി അംറാദിൽ ബദരിയ ഖുവ്വത്തുൽ ഖൽബ്. ഒരുത്തന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസുഖങ്ങളെ അകറ്റാൻ അതിനുള്ള ചികിത്സയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുവ്വത്തുൽ ഖൽബ്, കൽബിന് ശക്തി ഉണ്ടാകുക എന്നുള്ളത്. നമ്മുടെ കൽബ്, നേരത്തെ പറഞ്ഞ വിഷയമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ കൽബ് ദൃഢമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം കൊണ്ടും അള്ളാഹുവിനെ ആശ്രയിക്കുന്നത് കൊണ്ടും അള്ളാഹുവിന് ബലമേൽപ്പിക്കുന്നത് കൊണ്ടും നമ്മുടെ കൽബ് ശക്തമായിരിക്കണം. അതല്ലാത്ത ചിന്തകളിൽ മുഴുകി അതുപോലെ ഓരോ തശ്വീശുകൾ ഓരോ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി മനസ്സിലെ അലട്ടുന്ന അവസ്ഥയിൽ നിന്ന് മാറി എന്റെ റബ്ബ് ആ റബ്ബെ ഞാൻ തവക്കുൽ ചെയ്യുന്നു എന്നുള്ള ഉറച്ച ബോധത്തിലാണെങ്കിൽ അവന് ഈ മോശപ്പെട്ട ആവശ്യമില്ലാത്ത ചിന്തകളും ടെൻഷനുകളും ഉണ്ടാവില്ല. അതവനെ ഒഴിവാക്കാൻ പറ്റും. ആ കൽബിന് ശക്തി ഉണ്ടെങ്കിൽ അവന് ദൃഢമായി നിൽക്കാൻ പറ്റും എന്ത് പരീക്ഷണത്തിലും. കാരണം അവനൊരു റബ്ബുണ്ട്, അവന് അള്ളാഹുവിന്റെ തവക്കുല്. സഹോദരൻ നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വരുമ്പോൾ അള്ളാഹുവിന് വരമേൽപ്പിക്കണത് എങ്ങനെ പഠിക്കണം. നിസ്കരിക്കാൻ പഠിച്ചില്ലേ, നോമ്പ് വെക്കാൻ പഠിച്ചില്ലേ, അതുപോലെ ഇബാദത്ത് എന്നല്ലേ തവക്കുല് എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കി. ആരാണോ അള്ളാഹുവിന് തവക്കുല് ചെയ്യുന്നത് അവൻ അള്ളാഹ് മതിയായതാണ്. ഒരു കൽബിന് ശക്തി ഉണ്ടാവണം അള്ളാഹു തവക്കുൽ ചെയ്യാൻ പറ്റണം. അവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു മതിയായവനാണ്. പൂർണമായ രീതിയിൽ അല്ല മതിയായവനാണ് എന്ന് അള്ളാഹുവിന് തവക്കൽ ചെയ്യുന്ന ഒരുത്തിന് ബോധ്യം ഉണ്ടാവും. അല്ല എന്തു ദീനയാവട്ടെ ദുനിയാവട്ടെ ആ കാര്യത്തിൽ അവന്റെ കൽബ് അപ്പോൾ അനുഭവിക്കുന്ന ആസ്വാദനവും സമാധാനവും എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് വളരെ വലുതായിരിക്കും എന്നുള്ളത് സ്വയം ഇതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അടുത്ത ഫസ്ലിൽ പറയുന്നത് ഒരു ഹദീസാണ്. വഫി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനഹ് ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ഖുലുഖൻ ആഖർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനഹ്, ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനെ വെറുക്കാൻ പാടില്ല, വെറുക്കാൻ പാടില്ല, വെറുക്കണ്ട. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ, അവളിൽ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ലാത്തത് വെറുക്കുന്നതുണ്ടെങ്കിൽ തൃപ്തിപ്പെടുന്ന മറ്റൊരു കാര്യം ഉണ്ടാവും. ഷേഖ് പറയുന്നു ഇതിൽ നിന്ന് രണ്ട് ഫായിദകൾ, മഹത്തരമായ രണ്ട് ഫായിദകൾ ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നവർ ഷേഖ് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് അൽ ഇർശാദു ഇലാ മുആമലത്തി സൗജതി വൽ ഖരീബി വസാഹിബി വൽ ആമിൽ, നമ്മുടെ ഭാര്യ, നമ്മളൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ അടുത്ത കുടുംബക്കാര്, നമ്മുടെ കൂട്ടുകാര്, അവരോടുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഷേഖ് പറയാന് ഉറപ്പായിട്ടും അവരുടെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും ഒരു നിനക്ക് വെറുക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന കാര്യം ഉണ്ടാവും. എല്ലാം നമുക്ക് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയാൻ പറ്റൂല, പ്രത്യേകിച്ച് ഭാര്യമാരുടെ വിഷയത്തിലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള നല്ല ഗുണങ്ങൾ, അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും. ഭാര്യ ആവട്ടെ, കൂട്ടുകാരാവട്ടെ, ആരോ ആവട്ടെ, ഒപ്പം ജോലി ചെയ്യുന്നവരാവട്ടെ, കച്ചവടക്കാരാവട്ടെ, പാർട്ട്നേഴ്സ് ആവട്ടെ, ആരും ആവട്ടെ, അവരിൽ നമുക്ക് തൃപ്തിയാവുന്ന സ്വഭാവങ്ങൾ വേറെ ഉണ്ടാവും. അതിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് വെറുപ്പുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാവുമ്പോൾ അവരുടെ നല്ല സ്വഭാവങ്ങളെ കുറിച്ച് ആലോചിക്കാം. അത് ഇത് മാറ്റും. രണ്ടാമത്തെ ഫായിദ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ, ഈ പറഞ്ഞതുപോലെ ചെയ്താൽ وهي جوال الهم والقلب وبقاء الصفاء والمداومه على القيام بالحقوق الواجبه المستحبه. അതായത് ഇങ്ങനെ ചെയ്താൽ ഈ വിഷയം കൊണ്ട് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ വിഷയം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഉണ്ടായാൽ ഇത് മനസ്സിലാക്കാത്തവർ അതിനെക്കുറിച്ച് ആലോചിക്കും. ഭാര്യ ആവട്ടെ മറ്റൊരാട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലുണ്ടാകുന്ന വിഷമങ്ങളും അതിലുണ്ടാവുന്ന കുഴപ്പങ്ങളും അവരോടുള്ള ഹക്ക് വിട്ടാൽ, അതായത് നമുക്ക് നമ്മുടെ കൂട്ടുകാരോടും ഭാര്യയോടും അയൽവാസിയോടും ഒക്കെ ഓരോ ഹക്കുകൾ ഉണ്ടാവും. ഈ ചിന്ത തലക്ക് പിടിച്ച ഹക്ക് നമുക്ക് ഇതിന് വീട്ടാൻ പറ്റൂല. ഹക്ക് വാജിബായിട്ട് മുസ്തഹബ്ബാത്താവട്ടെ, അത് നമ്മുടെ ചിന്തയെ നശിപ്പിക്കും, നമുക്ക് ദുർബലരായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദ്യത്തെ കാര്യം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ എളുപ്പമാണ്, അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. വലിയ വലിയ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അവർക്ക് അത് നേരിടാനുള്ള ശക്തിയും കഴിവൊക്കെ ഉണ്ടാവും. പക്ഷെ ഭാര്യ എന്നെന്തെങ്കിലും പണക്കണ്ടായാല് അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ എന്ത് പ്രശ്നം, അവർ തളർന്നു പോകും. വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ചെറുതും പെട്ടെന്ന് അത് അവർക്ക് അവർ അത് എന്താ, ഒരു മനുഷ്യൻ വലുതും ചെറുതുമായ എല്ലാ കാര്യത്തെയും അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നും എങ്ങനെ ഒഴിവാക്കണമെന്നുള്ള ഒരു അവസ്ഥയിൽ അവനായിരിക്കണം. അത് പറയാൻ ഫൽ ഹാജിമു യുവത്തിനു നഫ്സഹു അലൽ ഉമൂരിൽ ഖലീലത്തി വൽ കബീറ വയസ്അലുല്ലാഹ ലിആനത അലൈഹ. ഒരു ഹാജിം, ഒരു സ്വയം ആത്മവിശ്വാസമുള്ള ഒരു തന്റേടമുള്ള ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അവന്റെ നഫ്സിനെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അള്ളാഹുവിനോട് സഹായം ചോദിച്ച് അള്ളാഹുവിന് വരമേൽപ്പിച്ച്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും. ഒരു മുഅ്മിൻ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ മോശപ്പെട്ട സ്വഭാവം കണ്ട് അവരെ നല്ല സ്വഭാവം നമ്മൾ ചിന്തിക്കുക. അത് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുന്നവർ. അതല്ലാതെ അവർ ആ വിഷമം ആലോചിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ അസ്വസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏൽപ്പിച്ച പണി ഇബാദത്തിൽ പൂർണ്ണത കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ജീവിതം തൊയ്യവാകൂല, സന്തോഷവും സമാധാനവും നിറഞ്ഞതാവൂല. അത് നമ്മൾ ഈ മാറ്റിയെടുക്കണം. നമ്മൾ ഈ ഹദീസിനെ ധാരാളമായിട്ട് നമ്മൾ ചിന്തിക്കണം. അടുത്ത ഫസ്ലിൽ ഷെയ്ഖ് പറയുന്നു, കഴിയണേ കുറച്ചിട്ട്, അടുത്ത ഫസ്ലിൽ ഷെയ്ഖ് പറയുന്നു, العاقل يعلم ان حياته الصحيحه حياه السعاده والطمانينه وانها قصيره جدا فلا ينبغي له ان يقصرها بالهم والاسترسال مع الاقدار. ഒരു ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാവും ഈ ഒരു ജീവിതം ഹയാത്ത് സഹിഹ, ഇതൊരു നല്ല ജീവിതമാണ്, സമാധാനം കണ്ടെത്തേണ്ട ജീവിതമാണ്, വളരെ ചെറുതുമാണ്, വളരെ ചെറുതുമാണ്. ഇനി ഞാൻ ഇതിനെ കൂടുതൽ ചെറുതാക്കണ്ട, എന്റെ വിഷമങ്ങളും എന്റെ ചിന്തകളുമായി നിറച്ചിട്ട് അതിനെ കൂടുതൽ ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ നമ്മൾ ദുനിയാവിൽ വളരെ കുറച്ചുള്ളൂ. ഇത് നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കേണ്ട ഈ ചിന്തകളെ കൊണ്ട് നമ്മുടെ ആ അളവ് വീണ്ടും കുറയും. ആകെ ഞെരുക്കവും ആകെ ഇടുക്കവുമായിട്ട് വീണ്ടും നമുക്ക് കിട്ടൂല. ഇത് ഹയാത്ത് സഹീക്ക് നേരെ എതിരാണ്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കുക എന്നുള്ളത്, മനസ്സിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹു സുബ്ഹാന വ തആല നമുക്ക് ദീനിലും ദുനിയാവിലും നൽകിയ നിഅമത്തുകൾ, എന്ത് വലിയ ഭാരമുണ്ടാവുമ്പോഴും എന്ത് വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോഴും അള്ളാഹു നൽകിയ ഏറ്റവും നല്ല ആ ഒരു നിഅമത്തിനെ കുറിച്ച് ആ സമയത്ത് ആലോചിക്കുക, വലിയ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ചില ആളുകൾ, ചില നാം നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്, ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലത്തെ കുറിച്ച്, എന്തെങ്കിലും വരാൻ പോകുന്ന കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പേടിയാവുന്ന ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം വരാനുണ്ട് എന്ന് ആലോചിച്ച് അതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പേടിയാകുന്ന അവസ്ഥ. അതിന് ഷെയ്ഖ് പറയുന്ന ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുത്തിന് വരാൻ പോകുന്ന കാലത്ത് ഒരു ദോഷം, നാം എന്തെങ്കിലും ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു ദോഷം തന്റെ കച്ചവടത്തിലോ മറ്റുള്ള വരാനുണ്ട് എന്ന് കണ്ടാൽ അവൻ ചിന്തിക്കേണ്ടത് ഈ കാര്യം മാറി നല്ല സന്തോഷവും സമാധാനം, ഈ പ്രശ്നം നമുക്ക് വരുന്ന പ്രശ്നം മാറാൻ ഒരുപാട് വഴികളുണ്ട്, അള്ളാഹു തആല അതിന് കഴിവുള്ളവനാണ്. എനിക്ക് ബാധിക്കാൻ പോകുന്ന വിഷയം മാറാനും ഏറ്റവും നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ മാറാനും ഒരുപാട് വഴികളുണ്ട് എന്ന് ആലോചിച്ച് മനസ്സിനെ സമാധാനപ്പെടുത്തുക. അതുപോലെ തന്നെ അവന്റെ കഴിവിന്റെ പരമാവധി ആ ദോഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാകുമ്പോൾ അവൻ പേടിക്കുന്ന കാര്യം നടന്നില്ല എങ്കിൽ അവൻ ആ പേടി ഒഴിവാക്കി കിട്ടും, അവന് പേടിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നടന്നാൽ തന്നെയും അതിനെ നേരിടാനുള്ള ശക്തിയും കഴിവും അവനുണ്ടാകും എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത വിഷയം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് നമ്മുടെ ജീവിതം പിൻപറ്റുന്നത് നമ്മുടെ ചിന്തകളെയാണ്, നമ്മുടെ ഫിക്റുകളെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും നമ്മുടെ ചിന്തകൾ എന്താണെന്നുള്ളത്. ആ ചിന്തകൾ ഏറ്റവും നല്ലതായിട്ട് ദുനിയാവിനും ദീനിനും ഉപകാരപ്പെടുന്ന ചിന്തകളാണ് എങ്കിൽ അവന്റെ ജീവിതം നല്ല സന്തോഷകരമായി പോകും, അതല്ല എങ്കിൽ അതിനെതിരായിരിക്കും. നമുക്കൊരാൾക്കും നമ്മുടെ ഒപ്പമുള്ള ആർക്കും മനസ്സിലാവൂല നാം എന്താ ചിന്തിക്കുന്നത്. ചില ആളുകൾ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് മാത്രം അവന്റെ മനസ്സിൽ എപ്പോഴും ചിന്തയായിരിക്കും. അവൻ അത് ആലോചിക്കുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നമ്മുടെ ചിന്തകൾ എന്താണോ ഇന്നല്ലെങ്കിൽ നാളെ, നമ്മളൊരു തിന്മയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ചിന്ത വർദ്ധിച്ച് 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 നീയത്താക്കിയ ശക്തി ഉണ്ടാക്കും. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്ത വരുമ്പോ, ദോഷമായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള ചിന്തകൾ വരുമ്പോ, ഉടനെ അതിനെ ഏറ്റവും നല്ലതിലേക്ക് മാറ്റണം, നല്ലൊരു കാര്യത്തിലേക്ക് മാറ്റണം. ഞാൻ എന്തെങ്കിലും പഠിക്കുന്ന വിഷയത്തെ പറ്റിയാല് ആ ചിന്ത നമ്മുടെ ജീവിതം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയം, ചിന്തകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് നമ്മുടെ ചിന്തകൾ ഏറ്റവും നല്ലതായിരിക്കണം, അത് നമുക്ക് വളരെ സമാധാനമേകുന്ന കാര്യമാണ്. ഞാൻ അടുത്ത അദ്ദേഹം പറയാണ്, നിങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ഒരാളിൽ നിന്നും ശുക്ർ പ്രതീക്ഷിക്കാതിരിക്കുക, ഒരാളിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ ആരോട് നന്മ ചെയ്താലും നമുക്ക് ലഭിക്കേണ്ട എന്ത് ഹക്കും, അത് ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, കൂട്ടുകാരാവട്ടെ, ആരും ആവട്ടെ, അവ നമ്മൾ കിട്ടിയില്ല, നമ്മൾ ചെയ്തു, ഒരാളിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കണ്ട. ഷെയ്ഖ് ആയത്ത് കൊടുക്കാണ് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നമുക്ക് എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യണില്ലല്ലോ നമുക്ക് ഉണ്ടാവുക, അവരെ നിന്നൊന്നും കിട്ടും. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മതി. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കാത്ത ഒരു മനസ്സ് നമുക്കുണ്ടോ ആരിൽ നിന്നും നമുക്കൊരു ദോഷം ഉണ്ടാവൂല. നമുക്ക് പേടിക്കേണ്ട ആളുകൾക്ക് എന്താണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ അവൾക്ക് ചെയ്തോട് തോളി ചെയ്യുന്നുണ്ടല്ലേ, ഒരാവശ്യമില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം, ആ മാത്രം പ്രതീക്ഷ അവന് വലിയ സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ അവന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ഒഴിവ് സമയങ്ങൾ. അവന്റെ ഒഴിവ് സമയങ്ങൾ അവന്റെ ഏറ്റവും നല്ല വിഷയങ്ങളിൽ മുഴുകിപ്പിക്കുകയാണ്. അവന്റെ ഏറ്റവും നല്ല കാര്യങ്ങളിൽ അവൻ സമയം കണ്ടെത്തുക, നല്ല ചിന്തകളിലും അതുപോലെ നല്ല പ്രവർത്തനങ്ങളിലും. അതല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടവും വലിയ അപകടവുമായിരിക്കും എത്തിക്കുക. അത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വലിയ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഷെയ്ഖ് അവസാനത്തെ പിന്നെ രണ്ട് വിഷയങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹസ്മുൽ അഅമാലി ഫിൽ ഹാലി വതഫറുഖു ഫിൽ മുസ്തഖ്ബലി ലിഅന്ന അഅമാലി ഇദാ ലം തുഹസം ഇജ്തമഅ അലൈക ബഖിയത്തുൽ അഅമാലി സാബിഖ. നമ്മൾ അപ്പപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഇന്ന് ചെയ്തു തീർക്കുക. നാളത്തേക്കുള്ള കാര്യത്തിലേക്ക് നമ്മൾ ബാക്കി വെച്ചാൽ നാളെ നമ്മൾ ഇതിന്റെ ലോഡ് കൂടി താങ്ങേണ്ടി വരും. എല്ലാ വിഷയത്തിലും, നമ്മുടെ ജോലി ആവട്ടെ കുടുംബമാവട്ടെ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോവുക. നാളത്തേക്ക് വെച്ചാൽ നാളത്തേതും വരും, ഇന്നത്തെ പണികൾ കൂടുതലായിട്ട് നമുക്ക് ഇരട്ടിയായിട്ട് ഭാരമാകും. അത് പിന്നീട് ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കും. നമ്മൾ ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ കാര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് നാളത്തെ ഒരു കാര്യം തെരഞ്ഞെടുക്കാനും അത് സ്വീകരിക്കാനുമുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവും. അതുപോലെ അവസാനമായിട്ട് ഷെയ്ഖ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ കാര്യം ചെയ്യുമ്പോൾ ഏതാണോ ഏറ്റവും പ്രാധാന്യം അത് ആദ്യം ചെയ്യാം, പിന്നെ അതിനുശേഷം പ്രാധാന്യമുള്ള ഏതാണോ അത് ആദ്യം ചെയ്യാം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് പല ആളുകൾക്കും പറ്റുന്ന വലിയ അബദ്ധമാണ്. അവർ എന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ ചെയ്യും, അങ്ങനെയല്ല. അവന് ഏറ്റവും ഉപകാരമുള്ളതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ ആദ്യം നിർവഹിക്കുക, പിന്നെ അതിനുശേഷം അടുത്തത് നിർവഹിക്കുക, അങ്ങനെ ഏതിനാണോ കാണിക്കുക. അതുപോലെ തന്നെ അവന്റെ നഫ്സ്, അവന് സ്വന്തം എന്തിനോടാണോ താല്പര്യം അതിൽ അവൻ മുഴുകുക. ചില ആളുകൾ അവന് യാതൊരു താല്പര്യമില്ലാത്ത കാര്യത്തിൽ മുഴുകുന്നത് കാണാം. അവന്റെ നഫ്സിനെ ശ്രമിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന്റെ നഫ്സ് അവന് മടി ഉണ്ടാക്കുന്നു, അലസത മടുപ്പുണ്ടാക്കുകയോ ചെയ്യാം. ഇബ്നു റഹിമ ഫവായിദിൽ പറയുന്നുണ്ട്, തലബുൽ ഇൽമിനെ പറ്റി പറയുകയാണ്, ഓരോ ആളുകൾ അവരവരുടെ അവസ്ഥക്കനുസരിച്ച് പഠിക്കണം. അദ്ദേഹം കൊടുക്കുന്ന ഉപമ പറയുന്നതാണ്, റോമിലും ഇന്ത്യയിലും പോയിട്ട് ഈത്തപ്പഴം നടാൻ നിൽക്കരുത്. റോമിലും ഇന്ത്യയിലും കൊണ്ടുപോയിട്ട് ഈത്തപ്പഴം നടാൻ നിൽക്കരുത്, അവിടെ ഉണ്ടാവൂല. അതായത് പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പറ്റാത്ത കാര്യം ചെയ്യരുത്. അതുപോലെ നല്ല കായ്കനികൾ മുളപ്പിക്കേണ്ട മണ്ണിൽ പശുവിന് തിന്നാനുള്ള പുല്ലുണ്ടാക്കരുത്, ജന്തു കന്നുകാലിക്കുന്ന പുല്ലുണ്ടാക്കരുത്. കാരണം അവിടെ നല്ല കാര്യങ്ങൾ വേറെ മുളക്കും, അതിൽ ഏറ്റവും വില കുറഞ്ഞ കാര്യങ്ങൾ ഉപകാരമില്ലാത്ത കാര്യം ഉണ്ടാക്കാൻ നിൽക്കരുത്. അതായത് നാം പറഞ്ഞു വന്നത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുകയും പിന്നെ അതിനുശേഷം രണ്ടാമത് ഒരു ഓർഡർ ഉണ്ടാക്കുക ജീവിതത്തിൽ. അവസാനത്തെ ഒരു വിഷയം പറയുന്നത് അതിനോടുമായി ബന്ധപ്പെട്ട് തന്നെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ചിന്തിക്കുകയും നന്നായി മുശാവറ കൂടുകയും ചെയ്യുക. അതിനെക്കുറിച്ച് അനുഭവമുള്ള പ്രായമുള്ള ആളുകളുമായിട്ട് എന്ത് കാര്യം ചെയ്തിട്ട് അതിനെക്കുള്ള ഒരു മുശാവറ, നല്ല അഖീദയുള്ള സ്വഹീഹായ അഖീദയുള്ള അനുഭവങ്ങളുള്ള ആളുകളുമായിട്ട് മുശാവറ ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തവക്കലാണല്ലോ, അള്ളാഹുവിന് വരമേൽപ്പിക്കുക. പിന്നെ അല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹു തആല തവക്കൽ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നു. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ പോലെ മാ ഖാബ മൻ ഇസ്തിശാറൽ മഖ്ലൂഖ് വൽ ഇസ്തിഖാറൽ ഖാലിഖ്. എന്താണ് ഒരുത്തിന് വിഷമിക്കാനുള്ളത്? അവൻ മഖ്ലൂക്കുകളുമായിട്ട് കൂടിയാലോചിച്ചു, അള്ളാഹുവിനോട് ഇസ്തിഖാറത്തും നടത്തി. ഇസ്തിഖാറ വേറെ വിഷയമാണ്. അള്ളാഹുവിന് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് വളരെ ഉപകാരമുള്ള, ഒരുപാട് ഉലമാക്കൾ വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുന്ന ഒരു റിസാലയാണ്. പലപ്പോഴും ഇത് ഉപകാരപ്പെടുക ആർക്കാൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസികമായിട്ട് ഏറ്റവും അധികം പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലും അനുഭവിക്കുമ്പോ അപ്പോൾ അവൻ ചിന്തിക്കണം, ഞാൻ എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം എന്നുള്ളത് മുമ്പേ പഠിച്ചു വെച്ച് അതിനെ അനുസരിച്ച് തയ്യാറായിരുന്നെങ്കിൽ ഒരു വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു റിസാല എന്ന് പറഞ്ഞാൽ ദീനിയായിട്ടും അല്ലാത്ത രീതിയിലും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന വിഷമങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി ഏറ്റവും നല്ല സന്തോഷകരമായ ഹയാത്തിൻ ത്വയ്യിബ അതുണ്ടാക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള വഴികളാണ്. ഈ വഴികളെ കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാഅല്ലാഹ് തൗഫീഖ് നല്ലൊരു സന്തോഷകരവും സമാധാനകരവുമായ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കൽബിൽ ഇത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല ഈ അധ്യാപനങ്ങളെയും അല്ലാതെ ഇതിനു പുറമേയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ നിർദ്ദേശങ്ങളെയും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഖൗലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു അല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.